السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം ദാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. എൽമിന്റെ മജ്ലിസിലുള്ള ഈ ഒത്തുചേരൽ നാളെ പരലോകത്ത് അല്ലാഹു നമ്മളിൽ നിന്നും ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സഹാബിയുൽ ജലീൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ ചരിത്രമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ക്ലാസ്സിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രാഥമികമായ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ഒന്ന്, അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? എവിടെയാണ് ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പറയട്ടെ, എവിടെയാണ്? ആ നസീമിന് പറഞ്ഞു. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിച്ചത് മൂന്ന് വർഷം മുമ്പ്. ആ എവിടെ എവിടെ ജനിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിലെ ഒന്നാളുകളൊന്നും പറയട്ടെ. ഷേബ് അബി ത്വാലിബ്. എന്താണ് പിതാവിന്റെ പേരെന്താണ്? അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാതാവ് ലുബാബത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. അവർക്കുള്ള ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ പ്രത്യേകതകൾ പറഞ്ഞു. ഒന്ന്, ആ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ശേഷം ഇസ്ലാമം സ്വീകരിച്ചത്. പല അഭിപ്രായങ്ങളുണ്ട്, അതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, രുബാബത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. രണ്ടാമത്തത് ആരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആരാണ് ഫാത്തിമ? ആ ഖത്താബിന്റെ മകൾ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 13 വയസ്സ്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പോയിന്റ് എന്തായിരുന്നു? എത്ര കാലം നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സാഹസിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്? 30 മാസമാണ്. വെറും 30 മാസം, 30 മാസം. പിന്നെ അദ്ദേഹത്തിന്റെ ചില കുഞ്ഞിയത്തുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊക്കെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുഞ്ഞിയത്തുകൾ? ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാണ്ടാണ്. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും കിട്ടണം. ഏതൊക്കെയായിരുന്നു? ഒന്ന്, തുർജുമാൽ ഖുർആൻ. പിന്നെ അൽ ബഹർ. പിന്നെ ഹബറുൽ ഉമ്മ ഈസുൽ മുഫസ്സിരീൻ. പിന്നെ അൽ ബഹർ. പിന്നെ മദല്ലാ വിളിച്ചിരുന്നത് ഫത്തൽ കൊഹൂൽ. ഫത്തൽ കൊഹൂൽ. അപ്പോ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇതാണ്. പിന്നെ അബുൽ അബ്ബാസ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ കാണാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സഹാബികളിൽ നിന്നും അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സഹാബിയായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അതിൽ പണ്ഡിതന്മാർ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞത് ഒന്ന്, അദ്ദേഹത്തിന്റെ ഇൽമ്. ഇൽമ് കൊണ്ട് അദ്ദേഹം മറ്റുള്ള സഹാബികളിൽ നിന്നും വ്യതിരക്തനായിരുന്നു. ഇൽമ് ഒന്ന്. രണ്ട്, അദ്ദേഹത്തിന്റെ ഫഹ്മ്. എന്താ ഫഹ്മ്? മനസ്സിലാക്കാനുള്ള, എന്തും ഗ്രഹിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു അവർക്ക്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇൽമ്, രണ്ടാമത്തത് ഫഹ്മ്, മൂന്നാമത്തത് അദ്ദേഹത്തിന്റെ അഖൽ. ഇതൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര്. അഖൽ എന്താ? അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി. അദ്ദേഹത്തിന്റെ ബുദ്ധിയെ കുറിച്ച് ചില ആളുകൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബുദ്ധി അഖലുൻ സാഖിബുൻ. സാഖിബ് എന്താ? സാഖിബ് ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ. സാഖിബ് ശരിക്കും തുളച്ചു കയറുന്നതാണ്, തുളച്ചു കയറുന്ന. അതിനാണ് ശരിക്കും കൂർമ്മ ബുദ്ധി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള ബുദ്ധിശക്തി. അപ്പൊ ഇങ്ങനെ ഫളിന്റെ കാര്യത്തില്, ഇൽമിന്റെ കാര്യത്തില്, ഫഹ്മിന്റെ കാര്യത്തില്, അഖലിന്റെ കാര്യത്തില്, അതേപോലെ തന്നെ പിന്നെ മറ്റുള്ള സഹാബികൾക്ക് പലർക്കും ഇല്ലാത്ത ഒന്നുകൂടി ഉണ്ടായിരുന്നു, ഖറാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ഖറാബത്ത്. അതെന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്റെ മകനാണ്. അപ്പൊ ആ ഖറാബത്ത് കൂടി ഉണ്ടായിരുന്നു. ഒന്ന് ഇൽമ്, പിന്നെ ഫഹ്മ്, പിന്നെ അഖൽ, ഖറാബത്ത്. ഇതൊക്കെ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ഈ സിഫാത്തുകളൊക്കെ, അദ്ദേഹത്തിന്റെ ഈ പ്രത്യേകതകളൊക്കെ സഹാബിനെ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോരോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് എടുത്തു പറയുമ്പോൾ അദ്ദേഹം കുട്ടിയാണ്, വളരെ ചെറിയ കുട്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച, ഖുർആൻ അറിയുന്ന, ഹദീസ് അറിയുന്ന പണ്ഡിതന്മാരായ കിബാറുകളിൽപ്പെട്ട സഹാബികൾ അവിടെയുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എന്നിട്ടും അദ്ദേഹം അൽ ബഹർ, ഹബ്റുൽ ഉമ്മ. ചില ആൾക്കാരെ ഹിബുർ ഹിബുർ കൂടുതൽ ഇതാണ്, ഹബ്റുൽ ഉമ്മ. അങ്ങനെ ഒരുപാട് അല്ലേ, തുർജുമാൻ ഖുർആൻ, അങ്ങനെ ഒരുപാട് പേരുകളിൽ അദ്ദേഹത്തിന് കുഞ്ഞത്ത് ലഭിക്കുകയുണ്ടായി. അപ്പൊ ഇത്രത്തോളം ഇൽമ്, അഖല്, ഫഹ്മ്, ഇതൊക്കെ എങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് ലഭിച്ചു എന്നുള്ളതൊരു ചോദ്യമാണ്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ താരിഖ് അല്ലെങ്കിൽ സീറ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു അതിന് പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളുണ്ട്. അപ്പൊ സഹാബികളിൽപ്പെട്ട കിബാറുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും, ആ കിബാറുകൾക്കിടയിൽ പോലും ഒരു പ്രത്യേക സ്ഥാനം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹുവിനുണ്ടായിരുന്നു. അത് നമുക്കിനി കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ആ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടാണ് പഠിക്കുക, എന്നാലേ നമുക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലൊക്കെ. അപ്പൊ അത് ചില മുറുമുറുപ്പുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്താ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്താ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കാൻ എന്നൊക്കെ പലരും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉമർ റളിയല്ലാഹു തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മളത് പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹത്തിന് ഇങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഇത്രത്തോളം ബുദ്ധിമാനും വിവരമുള്ളവനും ഒക്കെ ആയിത്തീരാനുള്ള കാരണമായിട്ട് പണ്ഡിതന്മാര് മൂന്ന് കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, മുലാസമത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹബത്ത് എന്ന് പറയാമെങ്കിലും സുഹബത്തിനേക്കാൾ ഒന്നുകൂടി മുകളിലാണ് മുലാസമത്ത്. ഒന്നാമത്തെ കാരണം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത്രത്തോളമുള്ള ഇൽമ് കിട്ടാനുള്ള കാരണം, ഒരു ബഹർ എന്ന് പണ്ഡിതന്മാരെ പരിചയപ്പെടുത്താനുള്ള കാരണം. അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു പോലും, നമുക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് തുർജുമാൽ ഖുർആൻ എന്ന് പ്രയോഗിച്ചത്, സഹാബിയാണ് കേട്ടോ. ആരി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് തുർജുമാൽ ഖുർആൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അത് ചരിത്രകാരന്മാർ പറഞ്ഞല്ല, പക്ഷെ അത് നമ്മളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബഹർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളതും ചരിത്രകാരന്മാരല്ല, മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കുറിച്ച് ബഹർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കാനുള്ള കാരണമായിട്ട് ഒന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് മുലാസമത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള മുലാസമത്ത്. എന്താ മുലാസമത്ത്? മുലാസമത്ത് ലാസിം അറിയില്ലേ, ദലാസിം ലാസിം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ സന്ദർഭത്തിലും ആരുണ്ടായിരുന്നു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നിസ്കരിക്കുകയാണെങ്കിൽ പിന്നിലുണ്ടാവും, അദ്ദേഹം യാത്ര പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ പോകും, ഇനി വാഹനപ്പുറത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പിന്നിൽ കയറിയിരിക്കും, രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ പോയിട്ടിരിക്കും. ഇങ്ങനെ എല്ലാ സന്ദർഭത്തിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മജ്‌ലിസ് ഉണ്ടെങ്കിൽ അവിടെ ആരുണ്ടാവും? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഏതൊരു മജ്‌ലിസ് ഉണ്ടോ അവിടെ ഉണ്ടാവും. ഇതാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറഞ്ഞത്. രണ്ട്, ദുആഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിബ്നി അബ്ബാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഇൻഷാല്ലാ വരുന്നുണ്ട് ഹദീസുകൾ. ഇതാണ് രണ്ടാമത്തെ കാരണം. ആ ദുആ മുസ്തജാബ, അല്ലാഹു സ്വീകരിച്ചു, അദ്ദേഹം ബഹറായി, ഇൽമിന്റെ ബഹറായി, ഹബറുൽ ഉമ്മയായി, തർജുമാനുൽ ഖുർആനായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ബർക്കത്തിന് വേണ്ടിയിട്ടുള്ള ദുആ, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, അതെന്നുള്ള ഹദീസ് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാരണമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ദുആഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിബ്നി അബ്ബാസ്. മൂന്നാമത്തേത് ഹിർസ്, ഹിർസുഹു അലാ തലബിൽ ഇൽമി, അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇൽമു നേടാനുള്ള ഹിർസ്, ഹിർസ് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമാണ്, പണത്തോടും അധികാരത്തോടുള്ള അത്യാഗ്രഹമല്ല, ഇൽമിനോടുള്ളൊരു ആർത്തിണ്ട്. അത് അല്ലാഹു തരുന്നൊരു സൗഭാഗ്യമാണ്, ദീന് പഠിക്കാനുള്ള, ദീന് പഠിക്കാൻ തോന്നുന്ന ഒരു ഹിർസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അത്യാഗ്രഹം എന്നൊക്കെ പറയില്ലേ, ആർത്തി, മനുഷ്യന് തോന്നുന്ന ആർത്തി ഇതാണ്. ഈ ഒരു ഹിർസ് ആർക്കുണ്ടായിരുന്നു? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകൾ. ഒന്ന്, മുലാസമത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള മുലാസമത്ത്. രണ്ട്, ദുആഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. മൂന്ന്, ഹിർസുഹു അല്ലെങ്കിൽ ഹിർസു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അലാ തലബിൽ ഇൽമി, ഇൽമ് വിജ്ഞാനം നേടാനുള്ള അദ്ദേഹത്തിന്റെ ആ ഹിർസ്, ആ കഠിനമായിട്ടുള്ള ആഗ്രഹം, താല്പര്യം അങ്ങനെ വരുന്നുണ്ട്. അത് ഒരുപാട് പാഠങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് രംഗങ്ങൾ ഇതിന്റെ ചരിത്രത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒന്നാമത്തത് പറഞ്ഞത് മുലാസമത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹവാസം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകെ 30 മാസമാണ് അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ചിട്ടുള്ളത്, ഏതാണ്ട് 2.5 വർഷത്തോളം മാത്രം. പക്ഷെ ആ ഒരു സമയം പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മജ്‌ലിസിൽ, ഒരു മജ്‌ലിസ് ഉണ്ടെങ്കിൽ അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉണ്ടാവും. അതിലൊന്ന് ഖുറൈബ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു എന്ന് പറയുന്ന ഒരു സംഗതി കാണാം. അദ്ദേഹം എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ പോകും, ചില രാത്രികൾ അവിടെ ഇരിക്കും. മൈമൂന റളിയല്ലാഹു തആല അൻഹ ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ക്ലാസ്സിൽ? അദ്ദേഹത്തിന്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആരാണ് മൈമൂന റളിയല്ലാഹു തആല അൻഹ ഭാര്യയാണ്, അല്ല പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായി, ലബാബത്തുൽ കുബറ സഹോദരികളാണ്, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുന്നു, ബിത്തു ഫി ബൈത്തി ഖാലത്തി മൈമൂന, ഞാൻ എന്റെ അമ്മായിയായ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ രാത്രി കഴിച്ചുകൂട്ടി. എന്തിനാ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവല്ല? അല്ലെങ്കിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവിന്റെ പുത്രനാണ്, അല്ലെങ്കിൽ ഞാൻ ലുബാബത്തുൽ കുബറയുടെ മകനാണ് എന്നുള്ള ആ കുടുംബബന്ധം പുലർത്താനും പോകല്ല. ആ ഹദീസിന്റെ ബാക്കി എന്താ പറയുക? അതില് ബിനബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അങ്ങനെ രാത്രി ബിത്തു എന്ന് പറഞ്ഞാല് രാത്രി കഴിച്ചു കൂട്ടുന്നതിനാണ് പറയാം. ഫബഖൈതു കൈഫ യുസല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. ഫബഖൈതു ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. എന്തിനാ കാത്തിരിക്കുന്നത്? ഇതാണ് അദ്ദേഹത്തിന്റെ ആ ഹിർസ്, ആ മുലാസമത്ത്. എന്തിന്? കൈഫ യുസല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് രാത്രി നിസ്കരിക്കുന്നത് എന്നറിയണം. അപ്പൊ അതിന് പോയിട്ട് ഉറങ്ങാതെ കാത്തിരിക്കും. ഇങ്ങനെയാണ് എൽമ് നേടല്. രാത്രി ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് ആ ഹദീസ് പറയുന്നുണ്ട്, ഞാനിങ്ങനെ കാത്തിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. വേറെ റിവായത്തിൽ വന്നിട്ടുണ്ട്, ഇബ്നു അബ്ബാസ് ഇങ്ങനെ ഉറങ്ങാതെ കിടക്ക, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാമൽ ഉലയ്യം, ഉലയ്യം എന്ന് പറഞ്ഞാൽ ഗുലാമിന്റെയും ഉലയ്യം, ആ കുട്ടി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ആര് കേൾക്കുകയാണ്? ഇബ്നു അബ്ബാസ്. കാരണം ചെറിയ കുട്ടിയല്ലേ. നാമൽ ഉലയ്യം എന്ന റിവായത്തിൽ കാണാം, ആ കുട്ടി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് ഇബ്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമുന റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്, എങ്ങനെയാണ് നബി നിസ്കരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ അതിന്റെ ഓരോ വിശ്വാസം എണീറ്റു എന്നിട്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്, സുദീർഘമായിട്ടുള്ള ഹദീസുകളെ. അതിനെ തന്നെ വേറെ രിവായത്തിൽ കാണാം, ബിത്തു ഫീ ബൈത്തി മൈമൂന ലൈലതൻ വൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹ, മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്ന ആ രാത്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ഭാര്യമാരുണ്ട്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് അങ്ങോട്ട് അങ്ങനെ കടന്നു ചെല്ലാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അതിന്റേതായ പ്രയാസങ്ങളുണ്ട്. പക്ഷേ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്ന് രാത്രി അങ്ങോട്ട് പോയി. എന്നിട്ട് ഹദീസിന്റെ ബാക്കി കാണാം, എന്തിന്? ലിഅൻദുറ കൈഫ സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബില്ലൈലി. എന്തിനാ? ലിഅൻദുറ, എന്തിനാ? നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. അതുണ്ടോ ആൾക്കാർക്ക് അത്ഭുതം, അങ്ങനെ പോയി പതിവ് ആകെ 30 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിട്ട് ഇബ്നു അബ്ബാസ് ബഹ്റാണത് എന്ന് ആൾക്കാർ ചോദിക്കണം. നേരത്തെ തുർജുമാൽ ഖുർആൻ എന്ന് പറഞ്ഞത് ഇബ്നു മസ്ഊദ. ഇബ്നു മസ്ഊദ് ആരാ? ഖുർആനിൽ ഇബ്നു മസ്ഊദിനെ വെല്ലാൻ ആരുണ്ട്? സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ ഫഖീഹാണ്. ആ ഫഖീഹാണ് ഈ ചെറിയ കുട്ടിനെ കുറിച്ച് തുർജുമാൽ ഖുർആൻ എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് രണ്ടാം ഖലീഫ. ഉമർ റളിയല്ലാഹു അൻഹു ആരാ? അദ്ദേഹം അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഫത്തൽ കുഹൂൽ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇതാണ്, അത് വെറുതെ നബി ദുആ ചെയ്തു അങ്ങനെ കിട്ടിയെന്നല്ല, അതാ ഓരോന്നും. അപ്പൊ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം എങ്ങനെയാണ് അത് അറിയുന്നതിന് വേണ്ടി, അത് നോക്കിക്കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ പോയിട്ട് രാത്രി താമസിച്ചു. അപ്പൊ ഇങ്ങനെ രാത്രി നിസ്കാരം എങ്ങനെയാണെന്ന് അദ്ദേഹം പഠിച്ചു. ഇതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം, സഹായം തേടണമെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം, ഈ ലോകത്തുള്ള സകല മനുഷ്യരും നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു, അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടില്ലെങ്കിൽ അതൊരിക്കലും നടക്കൂല, അതേപോലെ തന്നെ അള്ളാഹു നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചു, അള്ളാഹു അത് നിനക്ക് കള്ളാക്കതറാക്കിയിട്ടില്ലെങ്കിൽ അത് സംഭവിക്കൂല എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നതാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നതാ. ആ പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭം ഏതാണ്? അത് ഹദീസിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിരുന്നു. വേറെ റിവായത്തിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത്, കുൻതു റദീഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റദീഫ്, എന്താ റദീഫ്? റദീഫ് ആ പ്രയോഗം എന്താ? ഖൽഫ പിന്നിൽ, റദീഫ് പിന്നെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. വാഹനപ്പുറത്ത്, വാഹനപ്പുറത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചെറിയ കുട്ടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി മരിക്കുമ്പോ കേവലം 13 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ അതിന്റെ ഇടക്ക് നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇൽമ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഖുർആന് ഖുർആനും ഹദീസും പഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലമയുടെ പിന്നാലെ തന്നെ നടക്കുകയാണ്. അതാണ് മുലാസമത്ത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലമയുടെ വാഹനപ്പുറത്ത് അദ്ദേഹത്തിന്റെ പിന്നിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യാം. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് യാ ഗുലാം അല്ലെങ്കിൽ യാ ഗുലയ്യം ചില റിപ്പോർട്ടുകളിൽ കാണാം. മോനെ കുട്ടി യാ ഗുലാം. എന്നിട്ടാണ് ആ ഹദീസിന്റെ ബാക്കി ഭാഗം ഇന്നി വല്യമൊക്കെ കലിമാത്തിന് ഹദീസൽ അങ്ങനെ തുറന്നു പോകുന്നത്. തുർമുദി ധരിച്ചിട്ടുണ്ട്, അഹമ്മദ് ധരിച്ചിട്ടുണ്ട്, അവരൊക്കെ അത് ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ തന്നെ അങ്ങനെ ആ ഇൽമ അദ്ദേഹം ഓരോന്നും ഖുർആനിനെ പറ്റി ഹദീസിനെ പറ്റി അങ്ങനെ ഓരോന്നും അദ്ദേഹത്തിന് അതിലുള്ള ബുദ്ധി ഉണ്ടായിരുന്നു, ഫഹമുണ്ടായിരുന്നു. ഇതാണ് മുലാസമത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കിട്ടി. എന്തായിരുന്നു ദുആ? ഒന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അൽ ഖലാഅ ഖലാഇൽ പ്രവേശിച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫവലഅതു ലഹു വളുഅൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളു കൊണ്ടുപോയി വെച്ചു. ഈ ഹദീസ് പറയുമ്പോ പണ്ഡിതന്മാർ പറയുന്നുണ്ട് പണ്ഡിതന്മാരോട് സ്വീകരിക്കേണ്ട വിനയം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പ്രവാചകനാണ്, വഹയി കിട്ടുന്ന ഒരാളാണ്, ആ ഇൽമ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായിരുന്ന സ്നേഹം കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലാഇൽ പ്രവേശിച്ചു. എന്താ ഖലാഇൽ? ഖലാഇൽ പ്രവേശിച്ചു. ഫവലഅതു ലഹു വളുഅൻ, ഞാൻ അദ്ദേഹത്തിന് വളു കൊണ്ടുവച്ചു കൊടുത്തു. വളുഉം വളുഉം, എന്താ വളുഉ? വളുഉ ഉണ്ട്, വളുഉ ഉണ്ട്. എന്താ വളുഉ? വളുഉ എടുക്കാനുള്ള വെള്ളമാണ് വളുഉ. വളുഉ എടുക്കാനുള്ള വെള്ളം, മറ്റത് വളുഉ, ഇത് വളുഉ, ചെറിയ മാറ്റേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ വളു എടുക്കാനുള്ള വെള്ളം കൊണ്ടുപോയിച്ചു കൊടുത്തു. അല്ലോ, ഇത് പറയാതെ ചെയ്തു കൊടുക്കുകയാണ്. ഇതൊക്കെ പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. ഇന്നിപ്പോ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ അതിപ്പോ വേറൊരു വിഷയമാണ്, വേറെ കുറച്ചാൾക്കാർക്ക് ആദരവും ബഹുമാനവും കൂടിയിട്ടും പോയി, വേറെ ചില ആൾക്കാർക്ക് യാതൊരുവിധ ആദരവും ബഹുമാനവും ഇല്ലാതെയും പോയി. അത് വേറൊരു വിഷയമാണ്, ഏതായാലും നമുക്കത് പിന്നീട് സംസാരിക്കാം. അങ്ങനെ ഇത് അദ്ദേഹം സ്വയം ചെയ്തു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ വലാ ഹാദാ, വളരെ സന്തോഷമായി ചോദിച്ചു, ഇതാരാ കൊണ്ടച്ച്? മൻ വലാ ഹാദാ, ഈ വുളു എടുക്കാനുള്ള വെള്ളം ആരാണ് ഇവിടെ എത്തിച്ചത്? ഫഅഖ്ബിറ, അപ്പൊ അദ്ദേഹത്തെ അത് അറിയിക്കപ്പെട്ടു. വേറെ ചില റിവായത്തുകളിൽ മൈമൂന റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, അത് മോന് കൊണ്ടുവന്നതാണ്, ഇബ്നു അബ്ബാസ് ആണെന്ന് പറഞ്ഞു കൊടുത്തു. ഫഖാല, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, ഇതാണ് ദുആ. അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, എന്താ അല്ലാഹുവേ ദീനിലുള്ള ഫിഖ് നീ ഈ കുട്ടിക്ക് പ്രദാനം ചെയ്യണേ, ഫിഖ് കൊടുക്കണേ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിഅമത്താണത്. ഇതിനേക്കാൾ വലിയൊരു നിയമത്തിന് വേണ്ടി ഇനി ഇബ്നു അബ്ബാസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറൊന്നുമില്ല. അത് പ്രാർത്ഥിച്ചു. എന്ത്? മതത്തിലുള്ള ഫിഖ് കൊടുക്കണേ, മതത്തിലുള്ള അറിവ് കൊടുക്കണേ എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. അത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. വേറെ ചില റിവായത്തുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇബ്നു അബ്ബാസിനോടുള്ള ആ സ്നേഹം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, ഞാനിങ്ങനെ ചെയ്തപ്പോ ലമ്മനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ചേർത്ത് പിടിച്ചു. ലമ്മനി, എന്നെ ചേർത്ത് പിടിച്ചു. ചെറിയ കുട്ടിയാണ്, എന്നെ ചേർത്ത് പിടിച്ചു. വഖാല, അല്ലാഹുമ്മ അല്ലിമുഹുൽ കിതാബ്, ഇതിൽ വേറൊരു എന്താ, അല്ലാഹുവേ ഈ കുട്ടിക്ക് നീ കിതാബ് പഠിപ്പിച്ചു കൊടുക്കണേ. ഒന്നാമത്തെ ഇതിൽ പറഞ്ഞ എന്താ, അള്ളാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ. അപ്പൊ ഖുർആനിൽ മാത്രമല്ല, ഇതിൽ പറഞ്ഞ എന്താണ്, കിതാബ് പഠിപ്പിച്ചു കൊടുക്കണേ എന്നാണ്. കിതാബ് പഠിപ്പിച്ചു കൊടുക്കണേ. ആദ്യത്തെ ദുആയിൽ പറഞ്ഞത് ഫഖിഹു ഫിദ്ദീൻ, ദീനിൽ ഫിഖ് കൊടുക്കണേ എന്നുള്ളതാ. വേറെ റിവായത്തിൽ കാണാം, പിന്നെ ഇമാം അഹമ്മദിന്റെ മുസ്ലിമിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വലാ യദഹു അലാ കതിഫി ഔ അലാ മൻകിബി, സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും എന്റെ ചുമലിൽ വെച്ചിട്ട്, അതാ സ്നേഹബന്ധാണ്, ചേർത്ത് പിടിക്കല്, ആ കൈകള് ചുമലിൽ വെച്ചിട്ട് സംസാരിക്കല്, അതൊക്കെ അവര് തമ്മിലുള്ള അടുപ്പവും ഇബ്നു അബ്ബാസിനോടുള്ള നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്നേഹമൊക്കെയാണ് കാണിക്കുന്നത്. പ്രവാചകന്റെ രണ്ട് കൈകളും എന്റെ ചുമലിൽ വെച്ചിട്ട് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്‌വീൽ. ഇതിൽ വേറൊന്നും കൂടി വന്നു, അല്ലാഹുവേ ദീനിൽ നീ അവഗാഹം കൊടുക്കണേ. അതേപോലെ തന്നെ വഅല്ലിംഹു തഅ്‌വീൽ, എന്താ തഅ്‌വീൽ, തഅ്‌വീൽ ഖുർആനിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണേ. തഅ്‌വീൽ എന്നുള്ളതിന് ഒരുപാട് വിശദീകരണങ്ങൾ വരുന്നുണ്ട്. എന്താണെങ്കിലും അതിന്റെ തഫ്സീർ പഠിപ്പിച്ചു കൊടുക്കണേ. അപ്പോ അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, അല്ലാഹുമ്മ അല്ലിംഹു തഅ്‌വീൽ. അപ്പൊ ഇത് പല റിവായത്തുകൾ, ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം ബുഖാരി ഉദ്ധരിച്ചതാണ്, വേറെ ചില റിവായത്തുകളിൽ കാണാം ബുഖാരി തന്നെ ഉദ്ധരിച്ചത് ലമ്മനി അന്നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇലാ സദരിഹി, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സ്വദറിലേക്ക്, നെഞ്ചിലേക്ക്, മാറിലേക്ക് എന്നെ ചേർത്ത് പിടിച്ചു, എന്നെ ചേർത്ത് പിടിച്ചു. അല്ലാഹുമ്മ അല്ലിംഹുൽ ഹിക്മ, അല്ലാഹുവേ ഈ കുട്ടിക്ക് ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കണേ. വേറെ റിവായത്തിൽ കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് അല്ലാഹു ഖൈറ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താ, അയാൾക്ക് ദീനിൽ ഇൽമ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ദുആ ചെയ്യുന്നത്. അതിനേക്കാൾ വലിയൊരു ദുആ ഏതൊരു നിഅമത്തിന് വേണ്ടിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കേണ്ടത്, അതുകൊണ്ട് പ്രാർത്ഥിച്ചത് അതിനാണ്. ആ പ്രാർത്ഥന മുസ്തജാബ, അത് അല്ലാഹു സ്വീകരിച്ചു. അദ്ദേഹം ബഹ്റായി, അദ്ദേഹം തുർജുമാൽ ഖുർആനായി, അദ്ദേഹം ഫത്തൽ കുഹൂലായി, അദ്ദേഹം ഹബറുൽ ഉമ്മയായി, ഇമാമു തഫ്സീറായി, സുല്ലാന്റെ പ്രാർത്ഥന സ്വീകരിച്ചു റബ്ബി. അപ്പൊ ഒരു മനുഷ്യന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അല്ലാഹ് കൊടുത്ത, അല്ലാഹ് കൊടുക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യന് അല്ലാഹ് ഖൈറ് കൊടുത്തിട്ടുണ്ടോ അല്ലേ, അത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്താ, വലിയ ജോലിയ, വലിയ ശമ്പള, വലിയ വണ്ടിയ, വാഹനം, അല്ലെങ്കിൽ വലിയ വീടാ, നല്ല സൗന്ദര്യ, അല്ലെങ്കിൽ നല്ല ബുദ്ധിയ, കുറെ മക്കളെ കൊടുത്തത്, നല്ല ആൺകുട്ടികൾ, ഇതൊക്കെ ഒന്നുമല്ല, ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കണതല്ലേ, ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കും, അതാർക്കല്ലാത്തത്. അവിടെ ഹദീസില് നമ്മൾ ആ മുമ്പ് ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഹദീസ്? മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഹദീസ് പഠിച്ചതല്ലേ. അല്ലാഹു ആർക്കാണോ ഖൈർ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ എന്തു കൊടുക്കുന്ന പറഞ്ഞ്, അല്ലാഹു ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചാൽ എന്തു കൊടുക്കുന്ന പറഞ്ഞത്, എന്തു കൊടുക്കുന്ന പറഞ്ഞ്, യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹിന്റെ ദീനിൽ അവൻ അറിവ് കൊടുക്കും. നമ്മളെ അറിവ് എത്ര, എന്താ ഫലക്കാരണ, എന്താ നാസ് എന്ന് പറഞ്ഞ, എന്താ ഇന്നശാനിയൊക്കെ ഹോല ബുദ്ധർ എന്ന് പറഞ്ഞ, ചെറിയ ചെറിയ സൂറത്തതാ ഇങ്ങനെ കണ്ടു നോക്കുന്ന ആൾക്കാർ, ആ ഖുർആൻ ഉറക്കം നോദിക്കാ തെറ്റുകൂടാതെ അറിയില്ല. ആ ഫലക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞ പഠിച്ചോനെ, ഫലക്കിന്റെ അർത്ഥം 50 കൊല്ലം 60 കൊല്ലം ദുനിയാവിൽ ജീവിച്ചിട്ട് അല്ല എവിടെയാണ്, എന്താ അള്ളാഹിന്റെ അസ്മാകൾ എന്ന് പറഞ്ഞ, എന്താ സിഫാത്തുകൾ എന്ന് പറഞ്ഞ, അള്ളാഹ്ക്ക് കൈയുണ്ടോ, അള്ളാഹുവിന് പാദമുണ്ടോ, അള്ളാഹുവിന് മുഖമുണ്ടോ എന്ന് അറിയില്ല. നിസ്കരിക്കാൻ അറിയാം, നിസ്കാരത്തിലുള്ള അത്തഹിയാത്തിലുള്ള ദുആ ചൊല്ലിക്ക, അൻപത് കൊല്ലം 40 കൊല്ലം 60 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട്. അപ്പൊ അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ചത് എന്താ, അള്ളാഹ് ഒരു മനുഷ്യന് ഖൈറ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ദീനിൽ അറിവ് കൊടുക്കും, അഖീദ അറിയാം, തൗഹീദ് അറിയാം, ഇബാദത്തുകളെ കുറിച്ച് അറിയാം, ഇങ്ങനെ നിസ്കരിക്കണ്ടേ, ഇങ്ങനെ നോമ്പ് കൊടുക്കണ്ടേ, കാത്തുറങ്ങണ്ട, ഹജ്ജ് ആരാണ്, റസൂല് എന്താണ്, അഖീദ, ഈ അറിവ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അയാൾക്ക് ഖൈർ കിട്ടിയിട്ടുണ്ട്. ഈ അറിവൊന്നും ഒരാൾക്കില്ലെങ്കിൽ അയാൾക്ക് ഖൈർ, ഇതിന്റെ ഒരു മഫ്ഹൂം മുഖാലഫ എന്ന് പറയാൻ വേണ്ടി തന്നെ വരും, ഇതിന്റെ നേരെ ഉൾട്ട. അപ്പൊ ഒരാൾക്ക് ദീനിലുള്ള ഖൈർ ഒരാൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് ഖൈർ അല്ലാഹ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പേടിച്ചോളി, ഞാനുങ്ങളൊക്കെ പേടിച്ചോളി, ഞാൻ പറഞ്ഞതല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വെറുതെ ചരിത്രം പറഞ്ഞു വിട്ട് കാര്യമില്ലല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വേണ്ടി നബി പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥിച്ചു എന്താ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. ചിലപ്പോ അടുത്ത ആഴ്ച ക്ലാസ് എടുക്കേണ്ടി വരും. ആയിക്കോട്ടെ, എന്താ പറഞ്ഞത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, കുല്ലു മൻ അറാദല്ലാഹു ബിഹി ഖൈറ ലാബുദ്ദ അൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ലാബുദ്ദ, തീർച്ചയായും അള്ളാഹു എന്ത് ചെയ്യും? മതത്തിലുള്ള അറിവ് അവന് കൊടുക്കും. മതത്തിലുള്ള അറിവിനെ കുറിച്ചാണ് പറഞ്ഞ കേട്ടോ, ദീനിലെ അറിവ് കൊടുക്കുന്ന. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് കേട്ടോ, ഫമല്ലം യുഫഖിഹു ഫിദ്ദീൻ, ഒരാൾക്ക് മതത്തിൽ അറിവ് കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരാൾക്ക് മതത്തിൽ അറിവില്ല, അള്ളാഹു അത് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചോ, ദീനിൽ അള്ളാഹു അറിവ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചോ, ലം യുരീദില്ലാഹു ബിഹി ഖൈറ, അള്ളാഹു മനുഷ്യന് ഖൈർ കൊടുത്തിട്ടില്ല എന്ന്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് ഷെയ്ഖുൽ ഇസ്ലാം മജ്മൂ ഫതാവയിൽ വിശദീകരിക്കുക, അതിന്റെ മഫ്ഹൂം മുഖാലഫ. അതൊരു മനുഷ്യന് ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാലും ദീനിൽ അറിവ് കൊടുക്കും. അപ്പൊ അതിനെ ഷെയ്ഖുൽ ഇസ്ലാം വ്യാഖ്യാനിച്ചത്, അപ്പൊ ഒരാൾക്ക് ദീനിൽ അറിവ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ മനുഷ്യന് അള്ളാഹ് ഖൈർ കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചാൽ മതി, നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു, ദീനിൽ എത്രത്തോളം അയൽമുണ്ട് നോക്കോ, അഖീദ, തൗഹീദ്, നിസ്കാരത്തിലൊക്കെ ചൊല്ലേണ്ട ദുആകൾ, നിക്കറുകൾ ഇല്ലേ, ഖൈർ കിട്ടിയിട്ടില്ല. അതിനേക്കാൾ വലിയൊരു നഷ്ടം എന്താ? ഈ ഖൈർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആര് പ്രാർത്ഥിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഇതിൽ ഈ വിഷയം പറയുമ്പോൾ ഇബ്നു നമ്മളെ എടുത്ത് മരിച്ചുപോയ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇതിൽ പറഞ്ഞൊരു വ്യാഖ്യാനം നല്ല ഒരു വ്യാഖ്യാനമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞെന്ന് ചോദിച്ചാല് അതുകൂടി വായിച്ചുതരാം. വൽ ഫിഖ്ഹു ഫിദ്ദീനി, ഒരാൾക്ക് ദീനിൽ ഫിഖ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഹു അലാമത്തു സആദ, അത് സആദത്തിന്റെ അടയാളമാണ്. ഒരാൾക്ക് സൗഭാഗ്യം, സആദത്ത്, സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ്. എന്നിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫദാലിക ഹുവ ദലീലു വൽ അലാമ അലാ അന്നല്ലാഹു അറാദ ബിഹി ഖൈറ, അള്ളാഹു ഒരു മനുഷ്യന് ഖൈർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ അലാമത്ത്, ദലീല് ഈ ദീനിലുള്ള അറിവാണ്. വമൻ ഹുരിമ ദാലിക, ആർക്കത് തടയപ്പെട്ടോ, ആർക്ക് ദീനിലുള്ള അറിവ് തടയപ്പെട്ടോ, ആ ബാങ്ക് ബാലൻസ് നോക്കിക്കാണ്ട് ഇത് തീരുമാനിച്ചാൽ പറ്റില്ല. അല്ല എന്തല്ല, എനിക്ക് അള്ള ഖൈർ തന്നിട്ടുണ്ടെന്നുള്ളത് ബാങ്ക് ബാലൻസ് നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. ഉള്ള പണത്തിന്റെയും ജോലിന്റെയും കനം നോക്കിയിട്ട് തീരുമാനിക്കേണ്ട ഒന്നല്ല. അപ്പൊ ഇതാർക്ക് തടയപ്പെട്ടോ? ഏത് ഷെയ്ഖ് ബിരുവാസ് പറയണ വമൻ ഹുരിമ ദാലിക വസോറമാൽ ജഹില വല്ലാലിന അനി സബീലി അൽ മുഅരിദീന അനിൽ ഫിഖ് ഫിദ്ദീനി, ജാഹിലിയങ്ങളുടെ കൂടെ ഈ ദീനിലുള്ള ഫിഖ്ഹിനെ അവഗണിച്ചുകൊണ്ട്, അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങൾ പോലും പഠിക്കുന്നതിനെ തൊട്ട്, അനിൽ ബസീറത്തി ഫീമ ഹറമ അല്ലാ, അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെ തൊട്ട് അശ്രദ്ധരായിക്കൊണ്ട് ഇതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത് ആരാണോ, ഫദാലിക മിന ദലായിൽ, ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവുകളിൽപ്പെട്ട തെളിവ്, അലാ അന്നല്ലാഹ ലം യുരിദ് ബിഹി ഖൈറ, അള്ളാഹ് മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. അപ്പൊ ഇനി വേറെ അതിന് മാനദണ്ഡം അളക്കാനൊന്നും ആരും പോകേണ്ടത് തന്നെയാണ് അതിന്റെ തെളിവ്, ഇത്ര നോക്കിയാൽ മതി. അവെന്താണെങ്കിൽ അത് വേറൊരു വിഷയം. ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഈ ഖൈർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു. ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. ഏതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ദുആ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് സ്വീകരിച്ചതുപോലെ. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എത്ര ഹദീസുകൾ ഉദ്ധരിച്ചു? അത് ബുഖാരിയിൽ എത്ര ഉണ്ട്, മുസ്ലിമിൽ എത്ര ഉണ്ട്? ഇൻഷാല്ല അത് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആരൊക്കെയാണ്, അദ്ദേഹത്തിൽ നിന്ന് ആരൊക്കെ ഇൽമെടുത്തു, അത് നമുക്ക് ഇതിൽ പഠിക്കണം. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചൊരു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാ അദ്ദേഹത്തിന് നല്ല മറവിണ്ടായിരുന്നു എന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറയുന്നുണ്ട്, റസൂലുള്ളാ ഇന്നി അസ്മാഉ മിൻക ഹദീസൻ കസീറൻ അൻസാ, ധാരാളം ഹദീസുകൾ ഞാൻ നിങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട് റസൂലെ, അൻസാഹു, എന്നാൽ അതൊക്കെ ഞാൻ മറന്നുപോവാണ്. കാല അവൻ വിശ്വാസം ഒരു പരിഹാരം പറഞ്ഞെടുത്തു, ബുസുത്തിരിതാക്കു, ആ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ തട്ടങ്ങനെ നീട്ടിപ്പിടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നീട്ടിപ്പിടിച്ചു. വിശ്വാസം അങ്ങനെ ഒരു കോരല്, അതിൽ വ്യാഖ്യാനങ്ങൾ പലതും വന്നിട്ടുണ്ട്, ഇങ്ങനെ കോരുന്നത് പോലെ അങ്ങനെ കാണിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഉമ്മഹു, അത് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, നെഞ്ചോട് ചേർത്ത് വെക്കാൻ. ഫലമംതുഹു ഫമാനസീതു ഷൈഅൻ ബാദഹു, വേറെ റിവായത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറയണേ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഈ സംസാരം തീരുന്നത് വരെ ആര് അവരുടെ മുണ്ടുകൾ നീട്ടിപ്പിടിച്ചിരിക്കുന്നു അവരൊരിക്കലും മറന്നുപോവുകയില്ല. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അങ്ങനെ തന്നെ ചെയ്തു. പിന്നീട് അദ്ദേഹം മറന്നുപോയിട്ടില്ല. അങ്ങനെ ഒരുപാട് റിവായത്തുകൾ കാണാം. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന തട്ടം അതിന് വിശ്വാസം ഇങ്ങനെ ചുരുട്ടി പിടിച്ച് അദ്ദേഹത്തിന്റെ മാറിലേക്ക് വെച്ചു കൊടുത്തു. ഇങ്ങനെ പല റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇതിൽ വന്നിട്ടുള്ളത് വിശ്വാസം ഇങ്ങനെ ചെയ്തു, എന്നിട്ട് അത് ചേർത്ത് വെക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നു, ഫലമം തുഹു, ഞാൻ അത് ചേർത്ത് വെച്ചു, ഫമാനസീതു ഷൈഅൻ ബഅദഹു, അതിനുശേഷം ഞാനൊന്നും മറന്നിട്ടില്ല. ഇത് ബുഖാരി ധരിച്ചിട്ടുണ്ട് ഇൽമിന്റെ അധ്യായത്തിൽ, ഇതിൽ കാണാത് അതിന്റെ സഹീൽ ബുഖാരിന്റെ പരിഭാഷ ഇൽമിന്റെ അധ്യായത്തിൽ അത് കാണാം. പിന്നീട് ഞാനൊന്നും മറന്നുപോയിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതെല്ലാം സ്വീകരിച്ചു. ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചു ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു തആലാൻഹു. അവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആലാൻഹുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള മുലാസമത്ത് സുഹബത്ത് എത്രയാണ്? ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചത് അബൂ ഹുറൈറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എത്ര കാലം അബൂ ഹുറൈറ റളിയല്ലാഹു ഉണ്ടായിരുന്നു? ജസാക്കല്ലാ. 4 കൊല്ലം, 4 വർഷം മാത്രം. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം വെറും 4 വർഷം, 3 അല്ലെങ്കിൽ 4. പക്ഷെ ഏറ്റവും കൂടുതൽ ഹദീസുകള് ഉദ്ധരിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നു. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്ന് തന്നെ ഹുറൈറ പറയേണ്ടത് ബാക്കിയുള്ളവരൊക്കെ കച്ചവടത്തിലൊക്കെ ആയിരിക്കും, ബിസിനസ്സിലും ഇതൊക്കെ. ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ അഹ്ലുൽ സുഫ പള്ളിയിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഈ സംഭവം എന്താണെങ്കിലും അത് വേറൊരു വിഷയം. ഇങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നു, പിന്നെ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുആ അല്ലാഹു സ്വീകരിച്ചു. വേറെ റിവായത്തിൽ കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, നേരത്തെ പറഞ്ഞ റിപ്പോർട്ടിന്റെ വേറൊരു ഇത്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ചെന്നു, അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നിൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ ഫഖദ ബിയദി, ഞാൻ പിന്നിലാ നിന്നത്, അദ്ദേഹത്തിന്റെ പിന്നിലാ നിന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കൈപിടിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന്റെ നേരെ നിർത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിദാഅഹു, അദ്ദേഹത്തിന്റെ നേരെ നിർത്തി. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഒരു ഇമാമും മഅ്മൂമും വേറെ ആരുമില്ല. എവിടെ നിൽക്കേണ്ടി, എങ്ങനെ നിൽക്കേണ്ടി, എങ്ങനെ നിൽക്കേണ്ടി, വലത് ഭാഗത്ത് എങ്ങനെ ചേർന്ന് കുറച്ചിറങ്ങിയിട്ട്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാര് തെളിവിടിച്ചെന്താണ്? മഅ്മൂമും ഇമാമിന്റെ കൂടെ ഒരു മഅ്മൂം മാത്രമുള്ളെങ്കിൽ വലത് ഭാഗത്ത് നിൽക്കണം, സവാ നേരെ നിൽക്കണം, ചേർന്ന് നേരെ നിൽക്കണം. ഈ ഹദീസാണ് അതിന്റെ തെളിവ്. ഇതിലെന്താണുള്ളത്? ഞാൻ പിന്നിൽ നിന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ പിടിച്ചിട്ട് ഫജറനി, എന്നെ വലിച്ചു, ഹത്താ ജഅലനി ഹിദാഅഹു, അദ്ദേഹത്തിന്റെ നേരെ നിർത്തുന്നത് വരെ, അദ്ദേഹത്തിന്റെ നേരാക്കി. ഈ ഹദീസ് ഇമാം അഹമ്മദിന്റെ മുസ്നദിലുള്ളതാണ്. ഇമാം ബുഖാരി ഇത് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരിന്റെ കിതാബില് ഏതാ കിതാബ്? ആ കിതാബിൽ കാണാം അബുവാബു സലാത്തുൽ ജമാഅത്തി വൽ ഇമാമ, ഇതാണ് ബാബ്. എന്നിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന അദ്ധ്യായത്തിന്റെ പേരെന്താ അറിയോ? യഖൂമു ആൻ യമീനിൽ ഇമാമി ബിഹിദായിഹി സവാൻ ഇദാ കാന ഇസ്നൈൻ. അപ്പൊ ഇമാമും മഅ്മൂമും അവ രണ്ടുപേരുമാണ്. അവ ഇമാമിന്റെ വലതു ഭാഗത്ത് നിൽക്കണം. എങ്ങനെ? ബിഹിദായിഹി, ഇമാമിന്റെ നേരെ. ഇനി ഇമാം ബുഖാരി കൊടുത്തിട്ടുള്ള ഒരു ബാബാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒരു ഹദീസ് ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിന് ഇബ്നു ഹജർ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം എന്താ അറിയോ? സവാൻ, അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായി ലാ യതഖദ്ദമു വലാ യതഅഖർ, ഇമാമിന്റെ മുന്നിലേക്കും പോകരുത്, വലാ യതഖർ ഇമാമിന്റെ പിന്നിട്ട് നിൽക്കരുത്. എന്നാൽ ഷാഫി മദബില് കുറച്ചു നേട് തെറ്റിക്കണം. മടമ്പ് എന്റെ നേരെ മാമൂമിന്റെ വിരലുകൾ വരണം, ഷാഫി മദബിലെ ചില അഭിപ്രായം അനുസരിച്ചിട്ട്. അപ്പോ ഇബ്നു അസ്കലാനി ഇതിൽ പറയുന്നത് ലാ യതഖദ്ദം വലാ യതഅഖർ, മുന്നിക്കു ആരുത് പിന്നിക്കു ആരുത്, സവാ ഹിദാ നേരെ. മാത്രല്ല വേറെ സംഭവം ഇതിൽ എടുത്ത് ഉദ്ദേശിക്കണ് എന്നെ മൂത്തയിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം. അതേപോലെ തന്നെ വേറൊരു ഹദീസ് ഇബ്നു ജുറൈജ് ഖുൽതു ലി അത്വായിൻ, അത്വായിനോട് ഞാൻ ചോദിച്ചു അർറജുലി യുസല്ലി മഅ റജുലി അയ്നൈകൂനു മിൻഹു, ഒരാൾ മറ്റൊരാളുടെ കൂടെ ഉസ്കരിക്കുന്നു, എവിടെയാണ് അയാൾ നിൽക്കേണ്ടി? ഇലാ ശിക്കിഹിൽ അയ്മൻ, വലത് ഭാഗത്ത് കണം. ഖുൽതു ഞാൻ ചോദിച്ചു അയ്യു ഹാദി ബിഹി അത്ത സിഫ മാഹു, നേരെ നിൽക്കണോ അദ്ദേഹത്തിന്റെ കൂടെ? ലാ യഫൂത്ത് അഹദുഹുമ ലാഖർ, രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഞ്ച് വ്യത്യാസമല്ലാതെ നേരെ തന്നെയാണ് നിൽക്കേണ്ടത്. കാലനാം അതെ. ആ തുഹിബ് അനുസാവിയഹു അത്താല തക്കൂന ബൈനഹുമ ഫുർജ, നേരെ ഒരുമിച്ചന്നെ ചേർന്ന് നിൽക്കണം, ഒരു ഫുർജത്തും ഇല്ലാതെ, ഒരു അകലവുമില്ലാതെ ഫുർജത്ത്, വിടവ്. അതെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു നാം. അതെ, ഇങ്ങനെ കുറെ ഇത് ഇത് ഫത്തുൽബാരി എന്നാണ് വായിക്കണത്. ഫത്തുൽബാരിയിൽ ഇങ്ങനെ കുറെ ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട് റാസറുകള്. അപ്പൊ അത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ത്? ഇപ്പൊ നമ്മൾ വായിക്കുന്ന ഈ ഹദീസിൽ നിന്ന്. അപ്പൊ അത് വേറൊരു വിഷയം. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പിടിച്ച് എന്റെ നേരെ നിർത്തി, അങ്ങനെ നിസ്കാരം തുടങ്ങിയപ്പോ ഞാൻ എന്ത് ചെയ്തു? ഹനസ്തു, ഞാൻ പിന്നിലേക്ക് പോന്നു. നിസ്കാരം തുടങ്ങിയപ്പോ ഞാനൊന്ന് ഹനസാന റജാത്തു, ഞാനൊന്ന് പിന്നിലേക്ക് പോന്നു. നബി എന്ത് ചെയ്തു? പിടിച്ചിട്ട് നേരെ നിർത്തി. പക്ഷെ നിസ്കാരം ആരംഭിച്ചു കഴിഞ്ഞപ്പോ ഫലം അക്ബൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സ്വലാത്തിഹി ഹനസ്തു ഹനസ്തു, ഞാൻ പിന്നിലേക്ക് നീങ്ങി. ഫസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. ഫലം മൻസറഫ ഖാലലി, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ എന്നോട് ചോദിച്ചു, മാ ശൈനി അജാലുക ഫി ഹിദായി ഫതഖ്ലിസ്, എന്റെ നേരം നിന്നെ നിർത്തിയിട്ട് നീ എന്തിനാ പിന്നിലേക്ക് മാറിയത്? ഫഖുൽതു, ഞാൻ പറഞ്ഞു, ആര്? ഇബ്നു അബ്ബാസ്. മരിക്കുമ്പോ 13 വയസ്സായിട്ടുള്ളൂ. ഫഖുൽതു, ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ, അവ റസൂല, അവ യംബഗൈ ലിയഹദി അൻ യുസല്ലിയ ഹിദാക وانت رسول الله الذي اعطاك الله عز وجل. താങ്കൾ അല്ലാഹുവിന്റെ റസൂലല്ല, താങ്കളുടെ കൂടെ ഞാൻ നേരെ നിന്നിട്ട് നിസ്കരിക്കേ. ഇതായിരുന്നു ഇബ്നു അബ്ബാസിന്റെ മറുപടി. താങ്കൾ അല്ലാഹുവിന്റെ റസൂലല്ലേ, താങ്കളോട് ചേർന്ന് നിന്നുകൊണ്ട് നിസ്കരിക്കേ. അപ്പോ ഞാനിത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വളരെയധികം ഇഷ്ടപ്പെടുത്തി. ആ ഹദീസിന്റെ ബാക്കി ഫദ അല്ലാഹ ലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. എനിക്ക് ഇൽമും ഫഹ്മും വർദ്ധിപ്പിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. ഇത് വേറെ റിവായത്താണ്, ഇമാം അഹമ്മദ് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. ഇൽമും ഫഹ്മും, അപ്പൊ ഇത് രണ്ടും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ദുആ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലഹു എന്തായി? പിന്നീട് ബഹറായിട്ട് മാറി. എത്രത്തോളം എന്ന് ചോദിച്ചാല് പിന്നെ ഈ ഇബ്നു ഖസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ ഒരു മുഖദ്ദിമ ഉണ്ട്, അതെല്ലാരും വായിച്ചു പഠിക്കേണ്ടതെന്നാണ്. എങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്? അത് ആദ്യം ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം, പിന്നെ ഹദീസ്, പിന്നെ സഹാബത്തിന്റെ കൗല്. നമ്മുടെ നാട്ടിലൊക്കെ സഹാബത്തിന്റെ കൗല് എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ കൗല് തെളിവേ അല്ല എന്നുള്ളതാ. സാഹബത്തിന്റെ അഭിപ്രായങ്ങളുണ്ടോ നോക്കണം, അത് ഏതൊക്കെ രൂപത്തിലെന്നുള്ളത് വേറെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, മുഫസ്സിരീങ്ങളെ പറ്റി, അവരുടെ ശിഷ്യന്മാരെ പറ്റി. അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം വരുന്നുണ്ട്. ഇത് എല്ലാവരും എടുത്തു തിരിച്ചിട്ടുണ്ട് ഈ സംഭവം. അതിലെന്താ അറിയോ, പിന്നെ ഉസ്മാൻ റളി അള്ളാഹു അൻഹുവിന് ശേഷമാണ് അലി റളി അള്ളാഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഹജ്ജിന്റെ അമീറായി ഹജ്ജിന്റെ നേതൃത്വം ആർക്കായിരുന്നു, ഇബിൻ അബ്ബാസ് റളി അള്ളാഹുവിന് കിട്ടി. അല്ല, അദ്ദേഹത്തിന്റെ ബസ്റയില് ഒരു ചെറിയതും കിട്ടിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഷഖീഖ് ബിൻ വായിൽ, ഷഖീഖ് ബിൻ അബി വായിൽ, ഇതെല്ലാവരും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. മുഫസ്സിരീങ്ങൾ ഒക്കെ അതേപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു സംഭവമാണ്. അതിലെന്ത് ചെയ്തു, ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഇബിൻ അബ്ബാസ് റളിയല്ലാഹുവിന് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തെക്കുറിച്ച് ഇവർ പറയുന്നത്, ഷഖീഖ് ബിൻ അബി വായിൽ പറയുന്നത്, ആ പ്രസംഗം പോലത്തെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല. ലൗ സമിഅതുഹു ഫാരിസ് വറൂം വതുർക്ക് ലഅസ്ലമത്. അദ്ദേഹം പ്രസംഗിച്ചത് എന്താ അറിയോ, വാജ കസർത്തല്ല, അങ്ങനെയല്ലേ അല്ല ഈണം, അല്ലെങ്കിൽ അല്ല ചൊട ചൊട എന്താ പ്രസംഗിച്ച്, നല്ല സൗണ്ട് ഉണ്ടാവും, വൈക്കാൻ നല്ല ഒച്ച ഉണ്ടാവും, നല്ല കേൾക്കാൻ ഇമ്പുള്ള സൗണ്ട് ആയിരിക്കും അല്ലെ. ഒരാള് പറഞ്ഞു, പിന്നെ പരലോകം പ്രസംഗിക്കുന്ന ഒരാളാണ് അയാള്, 10-40-30 കൊല്ലമായി പരലോകം പ്രസംഗിക്കലോട് തിരുപ്പുള്ള എന്താണ് സിറാത്ത് എന്നുള്ളത് അറിയില്ല. നല്ല പ്രസംഗമാണ്, നല്ല ഈണാണ്, ആയപ്പൊക്കെ നല്ല ഈണത്തിൽ ഓതും. അതിനൊന്നും വിരോധം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, പക്ഷേ ഇതെന്താ വെച്ചാല് വിഷയങ്ങൾ പഠിക്കുന്നില്ല. എന്താണ് സിറാത്ത്? 30 കൊല്ലം പരലോകം കേട്ട ഒരാളോട് സിറാത്ത് എന്ന് പറഞ്ഞ ഒരു പാലം അതെന്തുകൊണ്ട് ഉണ്ടാക്കിയതാ, അതെന്താണ്, അത് എവിടെയാണ്, മീസാന്, എന്താ അത് സാധനം? സിറാത്ത് കഴിഞ്ഞിട്ടാണോ അത്? സിറാത്ത് എപ്പോഴാ അറിയില്ല. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പ്രസംഗിച്ചു. എന്താണ് പ്രസംഗം? രണ്ട് ഇത് വന്നിട്ടുണ്ട്, ഫഫ്തഹ സൂറത്തു നൂർ. സമയത്തില്ല, ആരും കണ്ണുക്കോക്കൊന്നും വേണ്ട, വർഷം കണ്ടു വേണോ. അപ്പോ നമ്മൾ 8 മണിക്കല്ലേ തുടങ്ങി സെമിക്ക, 8:38 ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി തന്നെയാണ്. അപ്പോ ഇനി ഫഫ്തഹ സൂറത്തു നൂർ, ഒന്ന് സൂറത്തു നൂർ, ഫജഅല യഖ്റഉ വയുഫസ്സിറു, വറച്ചിൽ ആയത്തുകൾക്ക് കാണാൻ സൂറത്തുൽ ബഖറയാണ്. ഇത് അദ്ദേഹം ആയത്തുകൾ ഓതിയിട്ട് ഇങ്ങോട്ട് തഫ്സീർ ചെയ്യാൻ തുടങ്ങി. ഫജഅൽതു അഖൂലു, വേറെ പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. ഷഖീഖ് ബിൻ അബിവായിൽ പറയണ് ഞാൻ പറഞ്ഞു, മാ റഅയ്തു വലാ സമിഅ്തു കലാമ റജുലിൻ മിസ്ല ഹാദാ, ഇതേപോലത്തെ ഒരു സംസാരം, ഇതേപോലത്തെ ഒരു വർത്താനം ഒരാളിൽ നിന്നും ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലവ് സമിഅതുഹു ഫാരിസ് വറൂം വതുർക്ക് ലഅസ്ലമത്ത്. ഈ പ്രസംഗമെങ്ങാനും സൂറത്തുൽ ബഖറ അല്ലെങ്കിൽ സൂറത്തുൽ നൂർ, വേറെ ചില ആളുകൾ പറഞ്ഞു നൂർ തന്നെയാണ്, അതുകൊണ്ട് ഓതിയിട്ട് അതിനാണ് തഫ്സീർ കൊടുത്തു. ഈ തഫ്സീർ എങ്ങാനും ഫാരിസ് പേർഷ്യക്കാര്, റോം റോമക്കാര്, തുർക്കികള് ഇത് കേട്ടിരുന്നെങ്കിൽ അസ്ലമത്ത്, അവരെ കണ്ട് മുസ്ലിമാകുമായിരുന്നു. അപ്പൊ ആ വിശദീകരണം എന്തായിരിക്കും തഫ്സീർ? ഇതാണ് ബഹർ ഹബറുൽ ഉമ്മ തുർജുമാൽ ഖുർആൻ. പ്രായം ചെന്ന അബ്ദുല്ലാഹി മസൂദ് ആണ് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ വിളിക്കുന്നത് തുർജുമാൽ ഖുർആൻ. ഉമർ റളിയല്ലാഹു ആണ് പറയുന്നത് ഫത്തൽ കുഹൂൽ. അപ്പൊ ഷഖീഖ് ബിൻ അബി വായിൽ പറയണ ഇതെല്ലാവരും ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്, എല്ലാവരും ഉദ്ധരിച്ചിട്ടുണ്ട്. അവര് അദ്ദേഹം പറയണ ആ വിശദീകരണം എങ്ങാനും ബറക്ക തുർക്കികളും പേർഷ്യക്കാരും റോമക്കാരും കേട്ടിരുന്നെങ്കിൽ അവരൊക്കെ അത് മുസ്ലിമാവുന്ന, അങ്ങനത്തെ ഒരു വിശദീകരണം. ഇതാണ് അല്ലാഹു അല്ലിംഹുൽ കിതാബ്, അല്ലാഹു ഫഖിഹുഹു ഫിദ്ദീൻ, അല്ലാഹു അല്ലിംഹു തഅ്‌വീൽ. ഇതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറ്റൊരു വാചകം, അതിന്റെ മുമ്പ് മസ്റൂഖ്, അതേപോലെ തന്നെ അബൂ സ്വാലിഹ്, അവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം കാണാ. അവര് പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മജ്‌ലിസ് എന്ന് പറഞ്ഞ ജനങ്ങൾ കണ്ട് നിറഞ്ഞു കവി, ആളുകൾക്ക് വരാനും പോകാനും പിന്നെ അത്രക്കും അദ്ദേഹത്തിന്റെ ആ വീട് മൊത്തം. ഫമാ കാന അഹദുൻ യഖ്ദിറു അലാ അൻ യജീഅ വലാ യദ്ഹബു, ഒരാൾക്ക് വന്ന ഒരാൾക്കൊന്ന് പോകാൻ പറ്റില്ല, പിന്നെ ഒരാൾക്കും വരാനും കഴിയില്ല, അത്രത്തോളം ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിയും. എന്നിട്ട് അബൂ സ്വാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി പറയണ, അദ്ദേഹം പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വുദു എടുത്തിട്ടിരിക്കും, എന്നിട്ട് അദ്ദേഹം എന്നോട് പറയും നീ പുറത്ത് ചെല്ലേ. എന്നിട്ട് മൻ കാന യുരീദു അൻ യസ്അലാനിൽ ഖുർആൻ വഹുറൂഫിഹി വമാ ഉരീദ മിൻഹു ഫലിയദ്ഖൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഇൽമ് എത്രത്തോളം, അദ്ദേഹം ബഹറാണെന്ന് പറഞ്ഞില്ലേ, അത് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. എന്നിട്ട് അബൂ സ്വാലിഹിനോട് പറയണത് പുറത്തു പോയിട്ട് മൻകാന യുരീദു അൻ യസ്അല അനിൽ ഖുർആൻ, ഖുർആനിനെ സംബന്ധിച്ച് ആർക്കൊക്കെ ചോദിക്കാനുണ്ടോ, വഹുറൂഫിഹി ഖുർആനിന്റെ ഹർഫുകളെ കുറിച്ച് ഖുർആനെ സംബന്ധിച്ച് ചോദിക്കാനുള്ള ആൾക്കാരൊക്കെ അടക്കണ്ട് വരാൻ പറ. അങ്ങനെ അബു സോലേ ചെന്നിട്ട് അവരൊക്കെ വിളിച്ചു. ഹത്താമല വൽ ബൈത വൽ ഹുജറ, ആ വീട് തന്നെ നിറഞ്ഞു കവിഞ്ഞു. അവർ ചോദിക്കുന്നതിനൊക്കെ അദ്ദേഹം മറുപടി കൊടുത്തു. അങ്ങനെ സുമ്മ കാല ഇഖ്വാനുക്കും, അങ്ങനെ അവര് പോയി. ഇവിടെ ചോദ്യം ഇതിനെ കുറിച്ചാണ്, ഖുർആനെ കുറിച്ചും അതിന്റെ ഖുർആനെ സംബന്ധിച്ച് അതിന്റെ ഹർഫുകളെ സംബന്ധിച്ച്. അങ്ങനെ അവര് പോയി, അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു. ഇബ്നു അബ്ബാസ് ഫത്വ കൊടുത്തു, അതിനൊക്കെ വിശദീകരണങ്ങൾ പറഞ്ഞു കൊടുത്തു, തഫ്സീർ കൊടുത്തു. എന്നിട്ട് അടുത്തത് അബു സുഹൈനോട് പറയുന്നു, മൻകാന യുരീദു അൻ യസ്അല അനി തഫ്സീരിൽ ഖുർആൻ ഔ തഅ്‌വീലിഹി ഫലിദ്ഖുൽ, ഖുർആനിന്റെ തഫ്സീറിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾ, തഫ്സീർ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളോടൊക്കെ വരാൻ പറയും. അപ്പൊ ആദ്യം ഖുർആന്റെ ഹുറൂഫുകളെ സംബന്ധിച്ച് അവര് പോയി. അടുത്തതാരാണ്, ഖുർആന്റെ തഫ്സീർ ആർക്കൊക്കെ അറിയണോ അവരോട് പ്രവേശിക്കാൻ പറയും. അങ്ങനെ അദ്ദേഹം പറയുന്നു, വീട് നിറഞ്ഞു കവിഞ്ഞു, അവര് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തു, ഫഹറജു. അങ്ങനെ അവര് പോയി. അടുത്തത് മൻ അറാദ അൻ യസ്അല അനിൽ ഹലാലി വൽ ഹറാമി വൽ ഫിഖ്ഹി ഫലിദ്ഖുൽ, ഇനി ഹലാലിനെ കുറിച്ച് ഹറാമിനെ കുറിച്ച് ഫിഖ്ഹിനെ കുറിച്ച് അറിയാനുള്ള ആൾക്കാരോടൊക്കെ വരാൻ പറയും. അങ്ങനെ അവര് വീട്ടിൽ പ്രവേശിച്ചു, അവരെ കൊണ്ട് വീടുകൾ നിറഞ്ഞു കവിഞ്ഞു. അവർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു, അങ്ങനെ അവര് പുറത്തുപോയി. അടുത്തത് മൻ അറാദ അൻ യസ്അല അനിൽ ഫറായിലി വമാ അശ്ബഹ ഫലിദ്ഖുൽ, ഫറായില് എന്താ ഫറായില്, അനന്തരാവകാശ നിയമങ്ങളെ പറ്റി അറിയാന് വന്നിട്ടുള്ള ആളുകൾ വരട്ടെ, ഇനി അവര് പ്രവേശിക്കട്ടെ, അവരതിനെപ്പറ്റി ചോദിക്കട്ടെ. അങ്ങനെ അവര് വന്നു, അവര് ചോദിച്ചു, അവർ പുറത്തുപോയി. അടുത്തത് മൻ അറാദ അൻ യസ്അല അനിൽ അറബിയ വശ്ശഇരി വൽ ഗരീബി മിനൽ കലാമി ഫലിദ്ഖുൽ, ഇനി അറബി, അറബി ഭാഷയെ കുറിച്ച്, ഷിഅർ കവിതയെ കുറിച്ച്, ഗരീബ് മിനൽ കലാം അങ്ങനെയുള്ള കെട്ടിക്കൊടുക്കുള്ള അപരിചിതമായിട്ടുള്ള ഗരീബായിട്ടുള്ള പദങ്ങളെ കുറിച്ച് അറിയാനുള്ള ആൾക്കാര് ഫലിദ്ഖുൽ, അവര് പ്രവേശിക്കട്ടെ. അങ്ങനെ അവര് പ്രവേശിച്ചു, അവര് ചോദ്യങ്ങൾക്ക് മറുപടി എടുത്തു. എന്താ നമുക്ക് ഈ സംഭവത്തിന് മനസ്സിലാക്കുന്നത്, ഇതാണ് ബഹർ. ഹലാലിനെ കുറിച്ച് അറിയാം, ഹറാമിനെ കുറിച്ചറിയാം, ഫിഖ്ഹിനെ കുറിച്ചറിയാം, ഖുറാന്റെ ഹുറൂഫുകളെ കുറിച്ചറിയാം, ഫറായിലിനെ കുറിച്ചറിയാം, അറബി ഭാഷയെ കുറിച്ചറിയാം, ഗരീബായ പദങ്ങളെ കുറിച്ചറിയാം, ഖുർആന്റെ തഫ്സീർ അറിയാം, ഷിഅർ അറിയാം. ബഹർ ഹബറുൽ ഉമ്മ തുർജുമാനുൽ ഖുർആൻ, അതാണ് റസൂലിന്റെ ദുആ, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ. ഇത് ഈ സംഭവം ഏതാണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്, ബിദായ വ നിഹായ, ഹിയ്യത്തുൽ ഔലിയ എന്നൊക്കെ ഉണ്ട്, അതിലൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് മാത്രല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തആല അൻഹു പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, ആ വാചകം കൂടി നമ്മൾ മനസ്സിലാക്കുക. ആരെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, തുർജുമാൻ ഖുർആൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു വാചകമാണെന്ത്, ലൗ അദറക ഇബ്നു അബ്ബാസ് അസ്നാനന മാ ആശറഹു മിന്നാ അഹദുൻ, എന്താ ലൗ അദറക ഇബ്നു അബ്ബാസ് അസ്നാനന, അതിന് പണ്ഡിതന്മാര് വിശദീകരണം കൊടുത്തത്, ഞങ്ങളുടെ പ്രായം, ആ പ്രായത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ ഈ പ്രായത്തിൽ, അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു കിബാറുകളിൽപ്പെട്ട ആളാണ്, അതേപോലെ തന്നെ കിബാറുകളായ പലരും അവിടെയുണ്ട്. ഞാൻ പറയണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ മഹത്വം, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദുആ, അത് എത്രത്തോളം അദ്ദേഹത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കണ്ടു എന്നുള്ളതായി വിശദീകരിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രായത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുകയാണെങ്കിൽ മാ ആശറഹു മിന്നാ അഹദുൻ, അതിന് വിശദീകരണം കൊടുത്തത് ലൗ കാന ഫിസ്സിന്നി മിസ്ലന മാ ബലഗ അഹദുൻ മിന്നാ ഉശ്റഹു ഫിൽ ഇൽമി, ഞങ്ങളുടെ ഈ പ്രായത്തിൽ ഇബ്നു അബ്ബാസ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൽമിന്റെ പത്തിലൊന്ന് പോലും ഞങ്ങളൊരാൾക്കും കിട്ടിയിട്ടില്ല, ഒരാൾക്കുമില്ല. അന്ന് ഞങ്ങളുടെ ഈ പ്രായത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഇൽമിന്റെ പത്തിലൊന്ന് പോലും ഞങ്ങൾക്ക് ഒരാൾക്കും ഉണ്ടാവില്ല. മാക്കാന നസീറൻ ലഹു, അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് തുല്യനായിട്ട് വേറൊരാളില്ല എന്നുള്ളതാണ്. റളിയല്ലാഹു അൻഹു, ഇത് ഇബ്നു മസ്ഊദ പറയും, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഒരുപാട് ഇൻഷാല്ലാ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിതിൽ വിശദീകരിക്കാനുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഇൽമു തേടിയിട്ടുള്ള യാത്ര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ 30 മാസം, പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇൽമു തേടിയിട്ടുള്ള യാത്ര നമ്മളൊക്കെ പഠിക്കേണ്ടതാണ്. അദ്ദേഹം അതിൽ വെച്ചിട്ടുള്ള ത്യാഗങ്ങൾ, അപ്പൊ ഈ ദുആ കൊണ്ട് നബി ദുആ ചെയ്തു അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം അദ്ദേഹം നിരന്തരമായിട്ട് ഓരോ സഹാബികളുടെ അടുത്ത് ചെന്നിട്ട് ഇൽമു തേടുന്നതൊക്കെ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഇൽമൊക്കെ താങ്കൾക്ക് കിട്ടിയത്? എന്ത് ചോദിച്ചാലും അത്രത്തോളം ഇൽമ് ഒരു ബഹറായിട്ട് മാറിയത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ബഹറ് എന്ന്. ചില ഹദീസുകളിൽ നിങ്ങൾ പേര് തെരഞ്ഞു നോക്കിയാൽ കാണൂല, ചിലതിൽ വിശദീകരിക്കാനായിട്ട് പേര് കൊടുത്തിട്ടുണ്ട്, ബഹറിനെ കാണുള്ളൂ, കാലൽ ബഹറു. അപ്പൊ എന്ത് മനസ്സിലാക്കണം, പഠിച്ചു തന്നത് എന്താ, സമുദ്രം സംസാരിച്ചു, നമ്മളെ തല പുണ്ണാക്കേണ്ട കാര്യമില്ല. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്നാണ്. അതേപോലെ തന്നെ ഫഅലൽ ബഹറു, ബഹർ ചെയ്തു, സമുദ്രം ചെയ്തു, അല്ലെങ്കിൽ സമുദ്രം പറഞ്ഞു. അപ്പൊ അവിടെ ബഹർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവാണ്. അതിൽ ഒന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം സാമ്പിളിന്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊടുത്തിട്ടുള്ള ഈ വേട്ടയാടലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ബാബ് സ്വഹീഹിൽ വരുന്നുണ്ട്, സ്വഹീഹിനെ പറ്റി, കിതാബ് ദബായിഹ് വസ്വഹീഹ്, അറക്കലും വേട്ടയാടലും. അതിൽ ഈ നാടൻ കഴുത, അതിന്റെ മാംസത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ട്. ആ ചർച്ച വരുന്ന സന്ദർഭത്തിൽ അതിലൊരു പദപ്രയോഗം കാണാ, പിന്നെ വലാക്കിൻ അബാദാലിക്കൽ ബഹറു. അപ്പോ നാടൻ കഴുതയുടെ മാംസം അത് പറ്റില്ല എന്നുള്ള ചർച്ച വരുന്നതാണ്. അപ്പൊ അതിൽ വരുന്നൊരു പ്രയോഗം വലാക്കിൻ, പക്ഷെ അബാദാലിക്ക അതിനെ എതിർത്തിട്ടുണ്ട്, അത് വിസമ്മതിച്ചിട്ടുണ്ട് ആര്, അൽ ബഹർ, ബഹർ. പിന്നെ പേര് പറയുന്നുണ്ട് ഇബ്നു അബ്ബാസ്, ആ ബഹർ എന്ന ഹദീസുകൾ തന്നെ ഇവർ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഖാലൽ ബഹർ, ഫഅലൽ ബഹർ, അദ്ദേഹം ബഹറാണ്, അൽമിന്റെ ബഹറാണ്. അപ്പൊ അതിന് ഈ കാരണങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന്റെ സൂക്ഷ്മത, അതേപോലെ തന്നെ വിശ്വാസലമയുടെ ദുആ, മുലാസമത്ത്, ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മാതൃകയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്, അത് മനസ്സിലാക്കുക, പഠിക്കുക. അള്ളാഹു അതിലുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര്, അതേപോലെ തന്നെ അദ്ദേഹം മുതേടിയിട്ടുള്ള യാത്ര, അത് നമ്മൾ മനസ്സിലാക്കണം. വരുന്ന ക്ലാസ്സുകളിൽ അതുണ്ടാകും. ക്ലാസ് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഅ്ശറത്തും വറഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബനാത്തിന ഫിദ്ദുനിയ ഹസനതുൻ ഫിൽ ആഖിറത്തി ഹസനതുൻ വഖിനാ ആദാബന്നാർ. വഅഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.